like to share from the word a thought which God has put in my heart this morning. Praise God. We are in a season of prayer, and I know that God is blessing all of you by His very word and by His very power.
ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു.
If God is truly blessing you, shall we give thanks?
ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് വ്യക്തമായിട്ട് ബോധമുണ്ടെങ്കിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Hallelujah.
And this morning, as I was meditating on the word of God and praying this week, I know that on this very Sunday, God is going to do something special for some people.
ഈ ദിവസങ്ങളിലായി ഞാൻ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, വിശേഷാൽ ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ, ദൈവം വസ്തുമായിട്ടും ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സന്ദർശിക്കുമെന്നും ദൈവം നമ്മുടെ മധ്യ പ്രവർത്തിക്കുന്നുള്ള വ്യക്തമായ ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ ഉണ്ടായി.
God is already moving in our midst.
നമ്മുടെ മധ്യ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.
The presence of God is in this place.
ദൈവത്തിന്റെ സാന്നിധ്യം വസ്തുമായി നമ്മുടെ
മധ്യത്തിലുണ്ട്. What makes the difference in this place is the very presence of God.
ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഈ സ്ഥലത്തെ പ്രത്യേകതയുള്ളതാക്കി
തീർക്കുന്നത്. When God is present in a place, things will begin to happen.
ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് കാര്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടാകും.
God is not an inactive God. He is an active God.
ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം.
When we are in the presence of God, expect great things from God.
ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം.
Do you have an expectation of great things from God?
ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ?
There is an expectation of great things of a God is here as we sang and worship. He is an able God this morning to satisfy you.
അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് രാവിലെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം ശക്തനാണെന്ന് നാം പാടിയതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഇന്ന് പകൽക്കാലം നിവർത്തിച്ചു തരുവാൻ ശക്തനായ ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്.
Shall we lift our hands and praise God?
Oh, hallelujah.
And reach out to the presence of God this morning.
ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്താം, ദൈവത്തെ ഒന്ന് തൊട്ടുനോക്കാം.
Whether you are a member of a church or whether you are a visitor, hallelujah, God has a purpose and plan for bringing you this very day to this worship service.
ഈ സഭയിലെ അംഗമായിരുന്നാലും ഇന്ന് അതിഥിയായി കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നാലും ഇന്ന് പകൽക്കാലം ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ഉദ്ദേശമുണ്ട്.
I truly believe that God is touching some people and transforming them, hallelujah, and changing the course of their life.
ചില വ്യക്തികളെ ദൈവം തൊട്ടുകൊണ്ടിരുന്ന് അവരുടെ ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ വ്യക്തമായി എന്റെ ആത്മാവിൽ മനസ്സിലാക്കുന്നു.
Shall we praise God for a few seconds?
Shall we
free our hands for a few seconds? Just free your hand.
Hallelujah.
Free your hand. If you want, just clap the hand in the presence of God. Because when there is power in the presence of God, feel the freedom in your heart. Let the Spirit of God work deeply. Let that in your heart as we experience the power of God these days in His presence.
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യക്തമായി കടന്നു വന്ന് സന്ദർശിക്കേണ്ടതിന് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ കൈകളെ നാം അവന് വേണ്ടി ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്കുമോ?
Hallelujah.
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 സ്തോത്രം.
Expect great things from God today.
ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക.
This is the day God is going to answer some of your long standing request.
അനേക നാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്ന ഒരു ദിവസമാണ്.
God is preparing us as a church through the services, through the meetings, through the words of for the ministry of the word and the season of prayer that He has given to us.
ഈ ദിവസങ്ങളിലായി നാം ദൈവസന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ അവന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലൂടെ ദൈവം നമ്മെ സഭയായി ചില കാര്യങ്ങളിലേക്ക് ഒരുക്കി കൊണ്ടുവരികയാണ്.
Hallelujah.
സ്തോത്രം.
As we enter the new year, God wants to change the face of our church.
നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Do you believe what I just said? Hallelujah.
അത് നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നുവോ?
Hallelujah. Hallelujah. God will change the church so that it will create an impact in the society.
ഈ നാം താമസിക്കുന്ന, നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കത്തക്ക നിലയിൽ സഭയെ വ്യത്യസ്തമാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Hallelujah. Praise the Lord. Later in the service, in a few minutes, I will be concluding in about 15 minutes, and then God really asked me to give a time for worship so that God wants to touch someone, heal some of you, hallelujah, on this very day, hallelujah. We will take some time for that at the end. But also God wants a commitment from some of you. I'll take some time for that also.
നാം ആരാധിക്കുവാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം വിടുതലയക്കുമെന്ന്, നമ്മൾ രോഗങ്ങൾക്ക് സൗഖ്യം തരുമെന്ന്, ദൈവം നമ്മെ സന്ദർശിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ചിലരിൽ നിന്നുള്ളതായ ചില കമ്മിറ്റ്മെന്റ് കൂടെ ആവശ്യമുണ്ട്.
When God is leading the church into something, hallelujah, God has a special plan, and we have to obedient to the voice of God and to the spirit of God.
ദൈവം ചില പ്രത്യേക വഴികളിലൂടെ നമ്മെ നടത്തുമ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക്, ദൈവത്തിന്റെ ശബ്ദത്തിന് അനുസരണമുള്ളവരായി നാം തീരേണ്ടത് ആവശ്യമാണ്.
Hallelujah. Have you ever experienced a healing from God when God especially leads to pray for you? If you have that experience, will you lift your hands?
ദൈവം നിങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സന്ദർശിച്ച് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തും.
It's a common experience among us.
സ്തോത്രം.
It's a very common experience among us. And God is going to do something marvelous today. Hallelujah. Expect great things from God today.
ഇന്ന് പകൽക്കാലവും ദൈവം അത്ഭുതകരമായ ചില ചെയ്യുവാൻ പോവുകയാണ്. അവൻ നിന്ന് വലിയവ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ.
സ്തോത്രം. I want to introduce a concept, a terminology to you, which God especially spoke to my heart.
ദൈവം എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച ഒരു വാക്ക്, ഒരു ടേം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
It is not something new, which has been used for the last 20 years, studied widely. And I want to share that with you, the concept with you.
അത് ഒരു പുതിയ തത്വസംഹിത വാക്കൊന്നുമല്ല, അനേക വർഷങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്.
And the thing that I want you to remember is that God wants us to be a missional church.
ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മിഷണറി ചർച്ച്.
It's difficult to translate. Just say missional church.
Missional church.
Missional church. God wants us to be a missional church. It's not a mission or it is not a mission church. It's not going on mission trip. It is totally different. But it includes all of that. God wants us to be a missional church.
ഒരു മിഷണൽ ചർച്ച് ആയി നാമിരിക്കുവാൻ പല കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ട മിഷണറി ജേർണി, മിഷണറി ട്രിപ്പ്, അതുപോലെയുള്ള പല കാര്യങ്ങൾ ഉൾപ്പെട്ടുള്ള ഒരു മിഷണൽ ചർച്ച്.
Say missional church. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, we are going to be a missional church. And another word which I want you to remember, introduce is an incarnational church.
മറ്റൊരു വാക്ക് ഇൻകാർണേഷണൽ ചർച്ച്.
അതും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇച്ചിരി വിഷമമാണ്. സോ സേ ഇൻകാർണേഷണൽ ചർച്ച്.
ഇൻകാർണേഷണൽ.
സോ ടെൽ യുവർ നെയ്ബർ ഇൻകാർണേഷണൽ ചർച്ച്. എ മിഷണൽ ചർച്ച് ആൻഡ് ആൻ ഇൻകാർണേഷണൽ ചർച്ച്.
നാം ഒരു മിഷണൽ ചർച്ചും ഇൻകാർണേഷണൽ ചർച്ചും ആയി തീരണം.
നൗ വാട്ട് ഈസ് എ മിഷണൽ ചർച്ച് ആൻഡ് വാട്ട് ഈസ് ആൻ ഇൻകാർണേഷണൽ ചർച്ച്?
എങ്ങനെയുള്ള ഒരു സഭയാണത്?
ഇൻകാർണേഷണൽ ചർച്ച് ഈസ് നത്തിങ് ബട്ട് reflecting what Jesus have come to this world for and incarnating ourselves to do what Jesus did.
Incarnational church ennu parayumbol kartavaya yesu christu ee logathilekku kadannu vanne endinu vendi avan kadannu vanne endine prathipalippichu naam adhe thanne prathipalippichu anganeyulla oru sabhayayi theeruvan devum aagrahikkunnu.
Hallelujah.
Stotram.
Hallelujah. And that requires a lot of work from us.
Angane aayi theeruvan വളരെ നാം പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്.
I want to just mention two examples.
രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ.
One is a divine example of incarnation and second is a human story of incarnation.
ഒന്ന് ഒരു ആത്മീകമായ ദൈവികമായ ഒരു ഉദാഹരണവും മറ്റ് ലൗകികമായ നിലയിലുള്ള ഒരു ഉദാഹരണവും.
The divine example of incarnation in Jesus Christ has been described so powerfully in the book of Philippians chapter 2.
ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ അവന്റെ ആത്മീക വശത്തുള്ള ഉദാഹരണത്തെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്.
It's so familiar to us, sometimes we forget what it really means.
അത് നമുക്കൊക്കെയും വളരെ പരിചയമാണ്, എന്നാൽ പരിചയം കൊണ്ട് പലപ്പോഴും അത് വാസ്തവമായി നാം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്.
Shall we turn for a moment to Philippians chapter 2 and from verse 5 onwards to 10 we can see the incarnation of Jesus Christ described powerfully by the Spirit of God.
മനുഷ്യവേഷമെടുത്ത് അവതരിച്ചു വന്ന യേശുക്രിസ്തുവിന്റെ ആ സ്വഭാവത്തെ അഭാവത്തെ വളരെ വ്യക്തമായിട്ട് പൗലോസ് അവിടെ വരച്ചു കാട്ടുന്നു.
But the total summary of what Paul is saying that let this attitude be in you also.
എന്നാൽ അതൊക്കെയും പറഞ്ഞ് അവൻ കൊടുക്കുന്ന ഉപദേശം ഇതാണ്, ഇതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണം.
Let this attitude be in you also.
ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം.
Two things he is emphasizing in that portion. I'm not taking the time to read, but read it and meditate upon it. Two things he is saying is that Jesus Christ, God himself, decided to give up his rights of heaven.
രണ്ട് കാര്യം അവൻ അവിടെ ഊന്നി പറയുന്നുണ്ട്. ഒന്നാമത്, ദൈവമായിരിക്കെ യേശു ക്രിസ്തു അവനുണ്ടായിരുന്ന മഹത്വം, അവനുണ്ടായിരുന്നതെല്ലാം വെടിഞ്ഞു, അവകാശങ്ങളൊക്കെയും വെടിഞ്ഞു.
He gave up his rights.
അവനുണ്ടായിരുന്ന അവകാശങ്ങളെ അവൻ വിട്ടുകളഞ്ഞു.
And it says that he didn't think it robbery to be divested of himself of the equality with God.
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് അവൻ ചിന്തിച്ചില്ല. അത് വിട്ടുകളയുന്നത് വല്ലതും നഷ്ടപ്പെടുന്നതായി അവൻ ചിന്തിച്ചില്ല.
Just think it for a moment. Hallelujah. Giving up one's right.
ഒരുവന്റെ അവകാശത്തെ വിട്ടുകളയുന്നതിനെ കുറിച്ച് ഒന്ന്
ചിന്തിച്ചു നോക്കൂ. Our society is very conscious of rights.
നമ്മുടെ സമൂഹം അവകാശങ്ങളെ കുറിച്ച് വളരെ ബോധമുള്ളവരാണ്.
In every situation we think about what is my right. I have to stand for my right.
ഓരോ സന്ദർഭങ്ങളിലും മനുഷ്യന്റെ ചിന്തയിൽ വരുന്നത് ഇതാണ്, എന്റെ അവകാശം എന്താണ്, എനിക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കും.
I am a member of this, I am a member of this, I have certain rights, I will never give up those rights.
എനിക്ക് ഇവിടെ അംഗത്വമുണ്ട്, അവിടെ അംഗത്വമുണ്ട്, എനിക്ക് ഇതൊക്കെയും ഉണ്ട്, പല അവകാശങ്ങൾ എനിക്കുണ്ട്, ഒരിക്കലും ഞാൻ അവയൊന്നും വിട്ടുകൊടുക്കില്ല.
Our human tendency is that we hold on to our rights, we never give up our rights.
നമുക്കുള്ള അവകാശങ്ങളെ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം. അതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കുവാൻ മനുഷ്യരായ നമുക്ക് സാധ്യമല്ല.
But the word of God says that Jesus had full rights and authority in heavenly places, but he decided to give up his rights of heaven.
എന്നാൽ ദൈവവചനം പറയുന്നു, സ്വർഗ്ഗത്തിന്റെ മഹിമയിൽ അവൻ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെയും വിട്ടുകളവാൻ അവൻ മനസ്സായി.
Think about that for a moment.
ഒരു മിനിറ്റ് നേരത്തേക്ക് അത് ചിന്തിച്ചു നോക്കൂ.
Do you know how heaven looks like?
സ്വർഗം എങ്ങനെയാണെന്ന് നമുക്കറിയാമോ?
Do you know how heaven looks like?
എങ്ങനെയാണ് സ്വർഗം?
There is some description of heaven we can find in the scripture.
ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് അല്പമായിട്ടുള്ള വിവരണം നമുക്ക് കാണാം.
In the book of Revelation, for example, in chapter 21, a description of heaven is given.
വെളിപ്പാട് 21-ൽ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്.
And once I remember I spoke to you about that.
ഒരിക്കൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി.
Most beautiful place.
വളരെ മനോഹരമായ ഒരു
സ്ഥലം. The gates are made of pearl and precious stones.
മുത്തുകളാലും രത്നങ്ങളാലും ഒക്കെ ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥലം.
Even the pavement is made of so valuable things.
നടന്നു പോകുന്ന വഴി പോലും വളരെ വിലയേറിയ കാര്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥാനം.
It is full of beauty.
സൗന്ദര്യത്തിന്റെ തികവ്.
And there is a host of angels who are ready to obey whatever God commands.
ദൈവം പറയുന്നതെല്ലാം അനുസരിപ്പാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ദൂതന്മാർ.
Hallelujah. Hallelujah. You know what makes gold very valuable for us?
സ്വർണ്ണത്തെ വിലയുള്ളതാക്കി തീർക്കുന്ന എന്താണ്?
Or precious stones very valuable upon this earth?
ഏത് വിലയേറിയ കല്ലുകൾ, വജ്രങ്ങൾ, രത്നങ്ങൾ ഒക്കെ വിലയേറിയതാക്കി തീർക്കുന്ന എന്തുകൊണ്ടാണ്?
They are valuable for us because they are so rare.
അത് വളരെ ചുരുക്കമായിട്ട് ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് അതിന് വില കൂടുന്നത്.
Hallelujah. But when you go to heaven, that becomes the common thing there.
എന്നാൽ നാം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമായി ഇതൊക്കെയും കാണപ്പെടും.
Hallelujah.
സ്തോത്രം.
And every angel is so ready to obey the commandment of Jesus Christ.
ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിപ്പാൻ എപ്പോഴും ഒരുക്കമുള്ളവരായി നിൽക്കുന്ന ദൂതന്മാർ.
But then there was a council of the Father, Son and the Holy Spirit.
എന്നാൽ അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഒരു മീറ്റിംഗ് നടന്നു.
And in that council the decision was made to create man.
അവര് കൗൺസിൽ കൂടിയപ്പോൾ ഒരു തീരുമാനം എടുത്തു, മനുഷ്യനെ സൃഷ്ടിക്കുവാൻ.
Hallelujah. In a time when there was no creation, in a time of eternity that we cannot even fathom when it is, when Father, Son and the Holy Spirit were perfectly Hallelujah. In union, Stotram. Loving each other, and there was no need of incompletion, there is nothing incomplete in them, he decided that he will make man so that he will have eternal fellowship with
Hallelujah. Him. Hallelujah. നിത്യതയിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത്, ഒരു സൃഷ്ടിയുമില്ലാതിരുന്ന സമയത്ത്, ദൈവം അവർ തന്നെ സമ്പൂർണനായിരുന്ന ആ സമയത്ത് അവർ തമ്മിൽ കൂടി ഒരു മനുഷ്യനെ ഉണ്ടാക്കുവാൻ, നിത്യമായ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു.
But when that decision was made, God also knew that man is going to fall into sin.
ആ തീരുമാനം എടുത്ത അതേ സമയം തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ പാപത്തിൽ വീഴുമെന്നുള്ളത്.
Then the question will be asked of us, why then God is the created man if he knew that man is going to fall into sin?
അപ്പോൾ നാം ചോദിക്കും, ദൈവത്തിന് അത് അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു?
Praise God, there are many answers we can give.
അനേക ഉത്തരങ്ങൾ അതിന് നൽകുവാൻ കഴിയും.
But I am not going to do that.
എന്നാൽ അതിന് ഇന്ന് പകൽക്കാലം അതിന് തുനിയുന്നില്ല.
But let me tell you, then it was decided what is the solution to this.
അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് കൂടെ ചിന്തിച്ചു.
And the son volunteered, Father, I will go for them.
എന്നിട്ട് പുത്രൻ, അപ്പോൾ പുത്രൻ പറഞ്ഞു, പിതാവേ, ഇതിനുള്ള പരിഹാരമായിട്ട് ഞാൻ ഭൂമിയിലേക്ക് കടന്നു പോകും.
I will come to the earth.
ഞാൻ ഭൂമിയിലേക്ക് പോകാം.
As a man.
ഒരു മനുഷ്യനായി.
As a lowly creation.
ഒരു താഴ്ചയുള്ള ഒരു ക്രിയേഷൻ, ഒരു സൃഷ്ടിയായി.
Giving up all the rights of heaven.
എനിക്ക് സ്വർഗ്ഗത്തിലുള്ള എല്ലാ അവകാശങ്ങളും ഞാൻ വിട്ടുകളയാം.
Dear children of God, if Jesus gave up all the rights of that beautiful heaven, he is demanding of us also to give up some of our rights.
യേശു ക്രിസ്തു തന്റെ സ്വർഗ്ഗത്തിന്റെ സകല മഹിമകളും അവകാശങ്ങളും വിട്ടുകളഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ നമ്മോടും ആവശ്യപ്പെടുന്നത് ചില ത്യാഗങ്ങൾക്ക് വേണ്ടി, ചില അവകാശങ്ങൾ വിട്ടുകളയുന്നതിന് വേണ്ടിയാണ്.
And the second thing we read in the Philippians chapter is that he humbled himself.
രണ്ടാമതായി നാം ആ ഭാഗത്തെ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത് അവൻ താഴ്മയുള്ളവനായി തീർന്നു.
He not only gave up his right but also he humbled himself.
അവൻ തന്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്ക മാത്രമല്ല ചെയ്തത്, അവൻ തന്നെ തന്നെ താഴ്ത്തി.
Hallelujah. And he humbled himself in obedience to the Father to death, even death on the cross.
ക്രൂശിലെ മരണത്തോളം പിതാവിന് അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി.
Isn't that the model for us?
ദൈവം നമുക്ക് കാണിച്ചിരിക്കുന്ന മാതൃകയല്ലേ അത്?
A missional church will be one who is ready to give up the rights.
ജീവിതത്തിലുള്ള അവകാശങ്ങളൊക്കെയും വിട്ടുകളവാൻ തയ്യാറുള്ള ഒരു സഭയായിരിക്കും മിഷണൽ ചർച്ച്.
A missional church will be one who is ready to humble itself.
തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറുള്ള ഒരു കൂട്ടമായിരിക്കും മിഷണൽ ചർച്ച്.
Hallelujah.
സ്തോത്രം.
And Jesus gives the beautiful picture of a human example of a missional church.
അതിന്റെ ഒരു മാനുഷികമായ നല്ലൊരു ഉദാഹരണം കൂടെ യേശുക്രിസ്തു നൽകുന്നുണ്ട്.
And I thank God for Pastor KV Mathai to read that story of the good Samaritan.
ആ നല്ല സമരിയക്കാരന്റെ ആ കഥ പാസ്റ്റർ എം വി മത്തായി ഇവിടെ, കെ വി മത്തായി ഇവിടെ വായിച്ചല്ലോ.
This time when I read that story, a particular verse came to my attention.
ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഒരു ഭാഗം, ഒരു വാക്യം എന്നെ പ്രത്യേകം ആകർഷിച്ചു.
Shall we turn to Luke chapter 10?
ലൂക്കോസ് 10 അധ്യായം. ഹല്ലേലൂയാ. Thank you, Jesus. Hallelujah.
Verse 25 and 26 reads like this. On one occasion, an expert in the law stood up to test Jesus. Teacher, he asked, what must I do to inherit eternal life? What is written in the law? He replied, how do you read it?
അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായ പ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു.
It is the verse 26 which caught my attention.
എന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് 26-ാം വാക്യമാണ്.
It never had that impact upon me as I read it this time.
ഞാൻ ഇപ്പോൾ വായിച്ചപ്പോൾ എന്നെ അത് സ്വാധീനിച്ചതുപോലെ ഇതുവരെയും ചെയ്തിട്ടില്ല.
To the question of the expert in the law, Jesus is giving a two-part question as an answer.
ന്യായശാസ്ത്രിയുടെ ഉത്തരത്തിന്, ആ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി രണ്ട് ഭാഗങ്ങളുള്ള ഒരു ചോദ്യമാണ്.
And then the law, the expert of the law also gives an answer which is two part.
ന്യായശാസ്ത്രിയും ഒരു ഉത്തരം പറയുന്നു, അതിനും രണ്ട് ഭാഗങ്ങളുണ്ട്.
And then the further response of Jesus also consists of two parts.
അതിനുള്ള യേശുവിന്റെ മറുപടിയിലും രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്.
But in verse 26, the two parts which Jesus is asking is, what is written in the law? He replied, how do you read it?
യേശു അവിടെ ഉത്തരം പറഞ്ഞു അവൻ ന്യായശാസ്ത്രിയോട്, ന്യായ പ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ ചെയ്യുന്നു,
നീ
എങ്ങനെ വായിക്കുന്നു.
What is written here and how do you read it?
ന്യായ പ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അത് എപ്രകാരമാണ് നീ വായിക്കുന്നത്.
Jesus is saying that what is written can be one thing and how you read can be another thing.
യേശു പറയുന്നത്, എഴുതിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, എന്നാൽ നീ അത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായ ഒരു സംഗതിയാണ്.
ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്, അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആസ് ഇറ്റ് ഈസ് മെന്റ് ടു ബി, ആസ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഗോഡ്.
ദൈവം അത് എഴുതിയിരിക്കുന്ന ഏത് ഉദ്ദേശത്തോടുകൂടെ എഴുതിയിരിക്കുന്നുവോ അതേ നിലയിൽ ദൈവവചനത്തെ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്.
വാട്ട് ഈസ് റിട്ടൺ ആൻഡ് ഹൗ ഡു യു റീഡ് ഇറ്റ്?
ദൈവവചനം ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് പ്രകാരം വായിക്കുന്നു.
ദി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് റിട്ടൺ ആൻഡ് ഹൗ യു റീഡ് കാൻ സ്പെൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫ്രൂട്ട്ഫുൾ ലൈഫ് ആൻഡ് എൻ അൺഫ്രൂട്ട്ഫുൾ ലൈഫ്.
എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതും നീ ഏവിധം മനസ് അത് വായിച്ച് മനസ്സിലാക്കുന്നുവെന്നുമുള്ളത് അത് ജീവിതത്തിൽ എന്ത് ഫലം ഉളവാക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനമായിരിക്കും എന്ത് വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിന്.
വാട്ട് ഈസ് റിട്ടൺ ബൈ ഗോഡ് ഇൻ ദി ഇറ്റേണൽ വേർഡ് ഹാസ് എ സ്പെഷ്യൽ പർപ്പസ്, ബട്ട് വാട്ട് ഈസ് മീനിങ് ഫുൾ ടു യു ഈസ് ഹൗ ഡു യു റീഡ് ഇറ്റ്.
തന്റെ നിത്യമായ വചനത്തിൽ ദൈവം എന്താണെന്ന് എഴുതിയിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, എന്നാൽ നീ അതെങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതിന് അതിന് വ്യത്യസ്തമായ ഫലമാണുള്ളത്.
When Jesus asks how do you read it, he doesn't mean do you know the alphabets to read it, do you know alpha and omega to read it, do you know the sentences to read it. Jesus is asking the word of Lord is eternally established, but what impact it has in your life.
യേശു അവനോട് നീ എങ്ങനെ അത് വായിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിനക്കതിന്റെ അക്ഷരമറിയാമോ വാക്യമറിയാമോ എന്നല്ല ചോദിക്കുന്നത്, നിത്യമായ ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ എത്ര ഇംപാക്ട് ചെയ്യുന്നു, എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം.
When was the last time the word of God had a direct impact in your life?
നിന്റെ ദൈവവചനത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ സമയം അവസാന സമയം എപ്പോഴാണ്?
What is written and what is read can be two different things. I want to tell you the reason why many of the Malayali churches, many of the traditional churches in America, and many of the churches who forms a tradition cannot be fruitful is because they read it differently than what God intended of the word of God.
ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നതും വായിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന അനേക പാരമ്പര്യ സഭകളും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാത്ത ഒരു ഫലവുമില്ലാത്ത സഭകളായി ഇന്നുമായിരിക്കുന്നത്.
Let me tell you, if what is written is not what you read, the scripture cannot transform your life.
എഴുതിയിരിക്കുന്ന വിധത്തിലല്ല നാം അത് വായിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിന് നമ്മെ വ്യത്യസ്തരാക്കുവാൻ സാധിക്കുകയേയില്ല.
If scripture cannot transform your life, Jesus is unable to save you.
ദൈവവചനത്തിന് നമ്മെ വ്യത്യസ്തരാക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ യേശുവിന് നമ്മെ രക്ഷിപ്പാൻ സാധ്യമല്ല.
If Jesus cannot save you, you are still in your sin.
യേശുവിന് നമ്മെ നമ്മുടെ അവസ്ഥയിൽ രക്ഷിപ്പാൻ സാധ്യമല്ലെങ്കിൽ നാം ഇന്നും പാപത്തിൽ ജീവിക്കുന്നവരാണ്.
If you are in your sin, you are not on your way to your heavenly city. You are in your way to eternal damnation.
നാം ഇന്നും പാപത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ നാം സ്വർഗസീയോനിലേക്ക് യാത്ര ചെയ്യുന്നവരല്ല, എന്നാൽ നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്.
ഹല്ലേലൂയാ. സ്തോത്രം. What is written should make a difference in our day-to-day life.
ദൈവവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതുള്ളത് അനുദിന ജീവിതത്തിൽ വലിയ വ്യത്യാസം ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം.
Read it for what it is, accept it for what it is, and practice it for what it is.
ദൈവത്തിന്റെ വചനം എന്തായിരിക്കുന്നുവോ അതുപോലെ വായിക്കുക, അതുപോലെ അംഗീകരിക്കുക, അതുപോലെ അനുസരിക്കുക, അതുപോലെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുക.
The word of God, this word is powerful.
ദൈവവചനം ശക്തിയേറിയതാണ്.
Can you take your Bible, lift it up? Take your Bible and lift it up in the presence of God.
വേദപുസ്തകങ്ങളെ ഉയർത്തി പിടിക്കാം.
And recognize that this is a powerful, powerful, powerful thing which is given in our hand.
ഇത് ശക്തിയേറിയ ദൈവവചനമാണെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റുപറയാം.
Can you declare that this word is powerful this morning?
ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണെന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം.
ഇത് എന്റെ ജീവിതത്തിൽ ശക്തിയുള്ളതാണെന്ന് നമുക്ക് ഏറ്റുപറയാം.
Let's say this is powerful in my life.
Declare that this is the most powerful thing which God has given to us in this world.
ദൈവം എനിക്ക് വേണ്ടി തന്നിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള വസ്തുവാണ് ഇതെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ തുറന്നു
പറയാം. Hallelujah! Hallelujah! But its benefits depends on how do you read it and how do you understand it and how do you do it.
നാം എങ്ങനെ അത് വായിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ അനുസരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗുണം നമ്മളിൽ ഉണ്ടാക്കുന്നത്, ഗുണം നിർണയിക്കുന്നത്.
Hallelujah!
സ്തോത്രം.
Hallelujah! what is written can be totally different from what we understand.
Na manasilakkunnathilum thulum vyathasthamayirikkam devavadanathil ezhuthiyirikkunnathu.
What is written can be different from what we read of it.
Naam vaayikkum devavadanathil ezhuthiyirikkunna valare vyathasthamayittayirikkam naam palappolum vaayikkunnathu.
Hallelujah.
Stotram.
What is written? It is written that love one another, for example.
നമുക്ക് ഒരു ഉദാഹരണമായി നോക്കാം, തമ്മൽ തമ്മൽ സ്നേഹിക്കണമെന്ന് ദൈവവചനത്തിൽ പറയുന്നു.
But what we read of it can be, I cannot love everyone, there are so many unlovable people, I will love only selected people.
എന്നാൽ നാം അത് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ലോകത്തിൽ സ്നേഹിപ്പാൻ അർഹതയില്ലാത്ത, എനിക്ക് സ്നേഹിപ്പാൻ കഴിയാത്ത അനേക ആളുകളുണ്ട്. എന്നാൽ സ്നേഹം അർഹിക്കുന്ന, എനിക്ക് സ്നേഹിപ്പാൻ കഴിയുന്ന കുറെ ആളുകളുണ്ട്.
What is written is unconditional, but what we read of it is only what we like.
ഒരു കണ്ടീഷനും ഇല്ലാതെ എഴുതിയിരിക്കുന്ന ഒരു കൽപ്പനയാണത്. എന്നാൽ നാം അത് വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ വായിക്കാം.
Hallelujah.
സ്തോത്രം.
Hallelujah. It is written that love keeps no record of the evil.
ആ ദൈവവചനത്തിൽ പറയുന്നു, സ്നേഹം അകൃത്യത്തെ കണക്കാക്കുന്നില്ല, അതിന്റെ കണക്ക് കൂട്ടി വെക്കുന്നില്ല.
Hallelujah.
സ്തോത്രം.
But we read from it and remember that I cannot forget what that person has done. I cannot forget very easily the evil that person has done. We keep a list of things from our childhood of all the things that other people have done to our life.
എന്നാൽ അത് വായിക്കുന്ന സമയം തന്നെ നാം നമ്മുടെ ഹൃദയത്തിൽ പറയും, ഇന്നയാൾ എന്നോട് ചെയ്ത കാര്യം എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ചെറുപ്പം മുതൽ ഓരോരുത്തര് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകൂലമല്ലാതെ ചെയ്തിട്ടുള്ളതേയും കണക്കെഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും.
We keep a record of all the evil we did.
മറ്റുള്ളവർ ചെയ്തിട്ടുള്ള, നാം ചെയ്തിട്ടുള്ള തെറ്റൊക്കെയും നാം എഴുതി വെച്ചിട്ടുണ്ട്.
But the word of God says that love keeps no record.
എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവ സ്നേഹം ഒരു കുറ്റങ്ങളുടെയും കണക്കെഴുതി വെക്കുന്നില്ല.
Hallelujah.
സ്തോത്രം.
When you allow the word of God to penetrate into the depth of your heart, it will begin to transform your life so that you will truly be a missional person.
ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ വ്യത്യസ്തരായി ഒരു മിഷണൽ വ്യക്തിയായി തീരും.
Hallelujah.
സ്തോത്രം.
Hallelujah.
Hallelujah.
I wanted to remember two words.
രണ്ട് വാക്കുകൾ നാം ഓർത്തിരിക്കണം.
I thought about many words, but I wanted to remember two words.
പല വാക്കുകൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ രണ്ടെണ്ണം നാം ഓർത്തിരിക്കണം.
What really God is meant, Jesus meant from the story of Good Samaritan.
ഈ നല്ല ശമരിയക്കാരന്റെ കഥയിൽ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച എന്താണ്?
Jesus was trying to give the answer to this law expert's self-justification, saying, who is my neighbor?
എന്റെ അയൽക്കാരൻ ആരാണെന്നുള്ള ന്യായശാസ്ത്രിയുടെ സ്വയം നീതീകരണത്തിനുള്ള ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് യേശു.
Praise God. And he projected the Samaritan as a good person.
ശമരിയക്കാരനെ ഒരു നല്ല മനുഷ്യനായി യേശു അവിടെ ചിത്രീകരിച്ചു.
Let me give a message out of it.
അവിടെ നിന്ന് ഒരു ദൂത് ഞാൻ പറയട്ടെ.
If I was giving this story, I will never make Samaritan a good person.
ഞാൻ ഈ കഥ പറയുകയായിരുന്നെങ്കിൽ ഒരു ശമരിയക്കാരനെ ഒരിക്കലും നല്ല മനുഷ്യനായി പറയുകയില്ല.
I will try to say the Jewish person as a good person.
ആ കടന്നുപോയ ലേവിയൻ, ഒരു യഹൂദൻ നല്ല മനുഷ്യനായി ഞാൻ പറയും.
Do you know why?
എന്തുകൊണ്ടാണ്?
Look at the incidents which happened prior in the prior chapter. Go to chapter 9.
9th അധ്യായം നാം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം.
Again, I am not reading it. Starting from verse 51 to 56, we read an incident when Jesus was rejected by the Samaritans.
9:51 മുതൽ 56 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ശമരിയക്കാർ യേശുവിനെ തിരസ്കരിച്ച സംഭവം അവിടെ ഉണ്ട്.
And this is what it read: as the time approached for him to be taken up to heaven, Jesus resolutely set out to Jerusalem, and he sent messengers on ahead who went into Samaritan village to get things ready for him, but the people there did not welcome him because he was heading to Jerusalem.
അവിടെ നാം വായിക്കുന്നു, യേശു ശിഷ്യന്മാരെ ചിലരെ ശമരിയ പട്ടണത്തിലേക്ക് അയച്ചു, എന്നാൽ അവർ അവനെ കൈക്കൊണ്ടില്ല.
They didn't receive him.
അവർ അവനെ സ്വീകരിച്ചില്ല.
When Jesus was ready to go to the village of Samaria, they didn't receive him.
യേശു ശമരിയയിലെ ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ അവനെ സ്വീകരിച്ചില്ല.
They rejected him.
അവനെ ഉപേക്ഷിച്ചു.
Even the disciples became very angry about it.
അവന്റെ ശിഷ്യന്മാർ പോലും വളരെ കോപമുള്ളവരായി തീർന്നു.
Even the most loving disciple John asked him, Master, shall we ask that fire will come down and destroy the Samaritan village?
വളരെ സ്നേഹവാനായ യോഹന്നാൻ പോലും പറഞ്ഞു, തീയിറക്കി ഇവരെ നശിപ്പിച്ചു കളയട്ടെ എന്ന്.
But Jesus said no.
യേശു പറഞ്ഞു, അല്ല.
Let them reject me.
അവർ എന്നെ സ്വീകരിക്കാതെ ഇരിക്കട്ടെ.
Let them hate me.
അവർ എന്നെ നിന്ദിക്കട്ടെ.
And in the very next chapter he is presenting Samaritan people as good people.
അടുത്ത അധ്യായത്തിൽ യേശു ശമരിയക്കാരെ നല്ല മനുഷ്യരായി ഏറ്റു പറയുന്നു.
Shall we ever do that?
Somebody
who reject us.
നമ്മെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെ.
Somebody who speaks evil against us.
നമ്മെ കുറിച്ച് അന്യായം പറയുന്നവരെ.
Somebody who is not hospitable to us.
നമ്മളെ സ്വീകരിക്കാത്തവരെ.
In the very next chapter Jesus is giving the story and telling him about good Samaritan.
അടുത്ത അധ്യായത്തിൽ തന്നെ യേശു അവരെ കുറിച്ച് പറയുന്നത് നല്ല ശമരിയക്കാരനായി നല്ല മനുഷ്യനായി.
We have the largeness of heart.
നമുക്ക് ഹൃദയത്തിന് അങ്ങനെയുള്ള ഒരു വിശാലതയുണ്ടോ?
So that those whom we do not like, those whom the society do not like, those who even reject us can be presented in a good light.
സമൂഹം അംഗീകരിക്കാത്ത നമ്മെ സ്വീകരിക്കാത്ത നമ്മെ ത്യജിച്ചു കളയുന്ന ആളുകളെ കുറിച്ച് നല്ല കാര്യം പറയുവാനുള്ള ഒരു വിശാല മനസ്സ്.
And that's where the missional church comes in.
അവിടെയാണ് മിഷണൽ ചർച്ച് ആയിത്തീരുന്നത്.
Let me tell you the description, some of the aspects of a missional church.
The missional church-ന്റെ ചില കാര്യങ്ങൾ വിശേഷതകളെ ഞാൻ പറയാം.
A missional church is evangelistic and faithfully proclaim the gospel through word and deed.
സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുകയും വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവത്തിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു മിഷണൽ ചർച്ച്.
Words alone are not sufficient. We have to follow it up with our deeds.
വാക്കുകൾ മാത്രം പര്യാപ്തമല്ല, നാം പറയുന്ന വാക്കുകളെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം തുടർന്ന് കാണിക്കണം.
A missional church seeks to put the good of their neighbor above their own good.
നമ്മുടെ നന്മയേക്കാൾ അധികം നമ്മുടെ അയൽക്കാരന്റെ നന്മയെ ഉയർത്തി കാണിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ് മിഷണൽ ചർച്ചിലുള്ള വ്യക്തികൾ.
A missional church will give integrity, good character and conduct, compassion, love and resurrection life filled with hope in a world which is perishing.
നശിച്ചു പോകുന്ന ആശയില്ലാത്ത ഒരു ലോകത്തിലെ ആശ പകർന്നു കൊടുക്കുന്ന പ്രത്യാശ നൽകുന്ന ജീവിതത്തിന് ഉത്തേജനം നൽകുന്നവരായിരിക്കും ഒരു മിഷണൽ ചർച്ച്.
A missional church will see themselves as representatives of Jesus and will do nothing to dishonor his name.
അവർ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രതിനിധികളായി അവർ തന്നെ കാണുകയും അവനെ മാനഹാനി വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യും.
A missional church will be desperately dependent on prayer.
വളരെ അധികം പ്രാർത്ഥനയിലെ അധിഷ്ഠിതമായിട്ടുള്ള ആശ്രയിക്കുന്നതായിരിക്കും ഒരു മിഷണൽ ചർച്ച്.
A missional church will be desperately dependent on the guidance of the Holy Spirit.
ദൈവാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള സഭ.
A missional church will be generous and a missional church will be reaching out into the society.
ഔദാര്യമായിട്ട് നൽകുന്നവരും തങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഔദാര്യം കാണിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ള സഭ.
A couple of months ago I spoke with a pastor who is ministering in western states of America.
രണ്ട് മാസം മുൻപ് ഇവിടെ വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്ററുമായി ഞാൻ സംസാരിച്ചു.
I was really amazed to hear what he said.
അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കേട്ട് എനിക്ക് വലിയ അതിശയം തോന്നി.
And he said in that city all the churches open their facility for one night during the winter time so that all the homeless people can come and sleep in their church.
Adeham paranju aa pattanathilulla ella sabagalum tanuppu kaalathu oru raatri ella churchgalum thurannirikkum veedillatha homeless aalukalkku avada kadannu vannu anna visramikkuvan vendi.
It's a Malayali pastor.
Malayali aa oru vyaktiyaanu.
And I was amazed to hear there is a church like that.
Anganeyulla oru sabha undennu kettathu enikku adishayamayi.
So all the usual questions came to my mind.
Appol sadharanayulla chodyangalokke ente hrudayathil kadannu vannu.
What if they steal the things?
സഭയിലുള്ള കാര്യം സംഗതികളൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും?
What if they make the facility dirty?
അത് വൃത്തികേടാക്കിയാൽ എന്ത് ചെയ്യും?
How to control them if they are rude and uncontrollable? How are you going to control them?
അവരെ നാം എങ്ങനെ കൺട്രോൾ ചെയ്യും? അവരെ എങ്ങനെ ബിഹേവ് ചെയ്യും നമുക്ക് അറിയില്ല.
So all the Malayali questions came into my mind because I am a Malayali.
മലയാളി ആയതുകൊണ്ട് ആ മലയാളിയുടെ തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദ്യങ്ങളൊക്കെ എന്റെ ഉള്ളിൽ വന്നു.
I just asked him, "That pastor, how do you do all these things?"
ഇത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു.
And he said for the last 12 years they are doing it and there hasn't been even a single problem they had to deal with.
Adeham paranju kazhinja 12 varshamayitta sabagal ingane cheyunu iduvareyum oru prashnavum angane avade undayittilla.
Because when you extend your love they recognize that. Hallelujah.
നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്തി കാണിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ അവർ അത് മനസ്സിലാക്കും.
They recognize the love which is in our heart and they recognize that and they will behave themselves and they will be transformed people when they go out from that facility.
നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർ നാം ദൈവസ്നേഹം കാണിക്കുകയാണെന്നുള്ള അവർ മനസ്സിലാക്കുകയും അവർ അങ്ങനെ അവർ പ്രവർത്തിക്കുന്ന ആ വിധത്തിലാകുകയും ദൈവസ്നേഹത്താൽ ജീവിതം വ്യത്യസ്തപ്പെട്ടവരായി അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകുകയും ചെയ്യും.
At the heart of being incarnational is to receive the heart of Jesus for the people and to do what Jesus did in the society.
ഒരു ഇൻകാർണേഷണൽ ചർച്ച ആയിത്തീരുവാൻ യേശു ക്രിസ്തു തന്റെ ഹൃദയം തുറന്നതുപോലെ യേശു നമ്മെ സ്വീകരിച്ചതുപോലെ യേശുവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്ന് മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളത്.
Most of the time he spent with the sinners, tax collectors, outcasts and those whom the society reject as worthless.
യേശു ക്രിസ്തു തന്റെ സമയം മിക്കവാറും ചെലവാക്കിയതെല്ലാം സമൂഹം അംഗീകരിക്കാതെ തിരസ്കരിച്ച് കളഞ്ഞവരോടുകൂടെയും ചുങ്കക്കാരോടും പാപികളോടും ഒക്കെ കൂടെയാണ്.
I know what I'm saying is very hard for us to understand.
നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സംഗതിയാകും.
But let me challenge you.
നാൾ ഞാൻ പറയട്ടെ.
We are blessed by God. Hallelujah.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം.
How many of you know that we are blessed by God?
നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമുക്കറിയാമല്ലോ.
Shall we lift our hand and give praise and thanks to God because of all the blessing that he pours out to us?
Hallelujah. സ്തോത്രം.
The indescribable gift that God gives to our life.
പറഞ്ഞു തീരാത്ത ദാനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നു.
It is not to be kept for ourselves.
നമുക്ക് വേണ്ടി തന്നെ ഒതുക്കി കൂട്ടി വെക്കുവാനുള്ളതല്ല അവയെല്ലാം.
The two words which I want to remember from this story is
ഈ കഥയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മയിലിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന രണ്ട് വാക്ക്.
We see two opposing ideas in this story.
വിപരീതമായി നിൽക്കുന്ന രണ്ട് ആശയങ്ങൾ ഇവിടെ ഉണ്ട്.
The first one is excuse, full of excuse.
ഒന്ന് എല്ലാം എക്സ്ക്യൂസ് പറയുന്ന അവസ്ഥ.
Hallelujah.
ഒഴിവ് കഴിവുകൾ പറഞ്ഞു.
Say the word excuse.
Excuse.
Excuse എന്നല്ലേ പറഞ്ഞാട്ടെ. Excuse. We should not be an excusing people.
ഒഴിവ് കഴിവുകൾ പറയുന്ന ഒരു കൂട്ടമായി നാം തീരരുത്.
You know, starting from this expert of the law, he was excusing himself by justifying himself. Therefore, he asked the question, who is my neighbor master?
ഈ ന്യായശാസ്ത്രി അവനെ തന്നെ നീതീകരിച്ചുകൊണ്ട് പല ഒഴിവഴികൾ പറയുവാനും ഒഴിഞ്ഞു മാറുവാനും അവൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്, എന്റെ അയൽക്കാരൻ, എന്റെ കൂട്ടുകാരൻ ആരാണ്?
As we heard from the pastor previously, Jesus said, go and do this, but he didn't want to do this, therefore he wanted to excuse himself.
പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ യേശു പറഞ്ഞു നീ ഇത് പോയി ചെയ്യുക എന്ന്. അവനത് ചെയ്യുവാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ആ ചോദ്യവുമായി അവൻ അവിടെ വീണ്ടും നിൽക്കുന്നത്.
And look at the story itself, the Levite and the priest. If you interview the Levite and the priest, they will have full of excuses why they didn't help the Samaritan. Why they didn't help the man who was robbed.
അവനെ എന്താണ് ഇവർ സഹായിക്കാഞ്ഞതെന്ന് നാം അവരോട് ചോദിച്ചാൽ അനേക കാരണങ്ങൾ അവർക്ക് പറയുവാനുണ്ടാകും.
Full of excuses.
അനേക കാരണങ്ങൾ.
I'm going busy, I have a schedule to keep, I'm traveling from Jerusalem to my home. I had been away in ministry for a week, for maybe 2 weeks. I want to see my family, wife and kids. I don't have time for this.
Yan valare thirudhi ullavanaan enikku pala shushrushakal cheyyuvanundu. Yan veettil ninnu maariyayirunnu enikku ende schedule undu adundu idundonnokke aneka kaaryangal avar paranjekka.
Can you really see, can you really read what Jesus said when he was walking on the road? This robed and bloody man was lying on the same side, but he crossed over to the other side.
യേശു പറയുന്നത് ശ്രദ്ധിക്കുക, ഈ കള്ളന്മാരുടെ അകപ്പെട്ട കഷ്ടത്തിലായിരിക്കുന്ന ആ മനുഷ്യൻ കിടക്കുന്ന അതേ വശത്തുകൂടെയായിരുന്നു ഈ പുരോഹിതൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ വന്നപ്പോൾ അവൻ റോഡ് മുറിച്ച് അപ്പുറം കടന്നു.
How many times we did that?
എത്ര പ്രാവശ്യം നാം അങ്ങനെ ചെയ്തിട്ടുണ്ട്?
Can we ask ourselves how many times we crossed over so that we cannot confront this, we cannot see this, we may not hit
this? നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം റോഡ് മുറിച്ച് നാം മാറിപ്പോയിട്ടുണ്ട്?
Excuses and excuses and excuses.
അനേക കാരണങ്ങൾ, ഒഴിവ് കഴിവുകൾ നമുക്ക് പറയുവാനുണ്ട്.
As you know, we visited China recently.
ഞങ്ങൾ ഇത് അടുത്തിടെ ചൈനയിൽ കടന്നു പോയല്ലോ.
One of the things which Chinese Christians say is that we do not give any excuses for anything.
ചൈനയിലുള്ള ക്രിസ്ത്യാനികൾ ക്രൈസ്തവരായിട്ടുള്ള പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കാര്യത്തിനും ഒരു ഒഴിവ് കഴിവുകൾ പറഞ്ഞ് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയില്ല.
When there is persecution from the government, hallelujah, we praise God for that and do the work which God has given to us.
Governmentil ninnu njangalkku peedanangal undagumbol kartavane njangal adinu vendi stuthikkeyum deivam njangalkku vanna pravrthiyil njangal thudarugeyum cheyyum.
We have become so comfortable so that excuses became our normal way of life.
Naam nammada jeevithathile സുഖം അനുഭവിക്കുന്നത് വളരെ അതിലങ്ങനെ മുഴുകി കഴിഞ്ഞു. അതുകൊണ്ട് പല കാര്യങ്ങളിലും നാം ഒഴിവ് കഴിവുകൾ പറയുന്നവരായി തീർന്നു പോയി.
പ്രൈസ് ഗോഡ്. വേർസ് ജീസസ് പ്രസന്റിംഗ് ആൻ ഓപ്പോസിംഗ് സ്റ്റോറി, ഓപ്പോസിംഗ് ഐഡിയ, എ മാൻ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദ വർക്ക് ഓഫ് ഗോഡ്.
എന്നാൽ വളരെ വൈപരീത്യമുള്ള ആശയങ്ങൾ ദൈവം യേശു ഇവിടെ പറയുമ്പോൾ ദൈവവേലയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരുവനെ ഇവിടെ വരച്ചു കാട്ടുന്നു.
എൻഗേജ്ഡ് ഇൻ ദ സൊസൈറ്റി,
ആ സമൂഹത്തിൽ തന്റെ പ്രവൃത്തിയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരുവൻ.
Are we going to be an excusing church or are we going to be an engaging church?
ദൈവസ് വ്യാപൃതരായി കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ഒരു സഭയായി തീരുമോ നാം, അതോ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരാകുമോ?
Engaging with the society.
സമൂഹത്തിൽ വ്യാപൃതരായിരിക്കുന്നവർ.
Engaging with the rejected people of the world.
ലോകം തള്ളിക്കളഞ്ഞവരുമായിട്ട് ഇടപഴകുന്നവർ.
Engaging those whom society has cast out and do not love.
സമൂഹം സ്നേഹിക്കാത്ത തള്ളിക്കളഞ്ഞവരുമായി വ്യാപൃതരായിരിക്കുന്നവർ, അവരെ അംഗീകരിക്കുന്നവർ.
God, remember that God, Jesus is not calling us to be a people who feel good and fluffy in our hearts, but Jesus is calling you to be a transformational church.
വ്യത്യസ്തരായി തീരുന്ന, വ്യത്യസ്തരാക്കുന്ന ഒരു സഭയായി തീരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോഴും നന്നായി സന്തോഷമായി അകത്തിരിക്കുന്നവരായിട്ടല്ല.
Praise God. Shall we all stand up for a moment?
ദൈവസന്നിൽ നമുക്ക് എഴുന്നേറ്റ്.
God really wants to touch some people, therefore let me take a moment before we proceed.
ദൈവം ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങളെ തൊടുവാൻ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Let us all be. I know this is a very hard message to hear.
ഇന്ന് വളരെ കേൾപ്പാൻ വളരെ കാഠിന്യമുള്ള, വിഷമമുള്ള ഒരു ദൂതാണിത്.
As a pastor, it is not easy to preach a message like this.
ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഇങ്ങനെയുള്ളതായ ഒരു പ്രസംഗം നൽകുക എന്നുള്ളതും പ്രയാസം കുറഞ്ഞ കാര്യമല്ല. സ്തോത്രം.
We want to hear a comforting message.
നമുക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു ദൂതാണ് എപ്പോഴും നമുക്ക് ആവശ്യം, ആഗ്രഹമുള്ളത്.
Where God really gives us comfort in our affliction.
അങ്ങനെയുള്ളതായ നമുക്ക് സ്വാന്തനം, നമ്മുടെ കഷ്ടങ്ങളിൽ സ്വാന്തനം തരുന്ന, സന്തോഷം തരുന്നതായ വചനങ്ങൾ ഇതിലുണ്ട്.
And I thank God for the comfort which we receive from this.
അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Shall you close your eyes for a moment?
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
I'm not calling you forward, but I want you to do something.
നിങ്ങൾ മുന്നോട്ട് വരുവാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യണം.
God really wants to touch you in the inner core of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തറകളിൽ ദൈവം തൊടുവാൻ ആഗ്രഹിക്കുന്നു.
God wants to transform our thinking so that he will be using us in ways that we never imagined possible.
നമ്മുടെ ചിന്തകളെ വ്യത്യസ്തമാക്കി തീർക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നാം ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്തതും നാം ചെയ്തിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ.
And that's the direction God wants our church to move.
അങ്ങനെയുള്ള ഒരു ദിശയിലേക്കാണ് നാം കടന്നു പോകുവാൻ, ഈ സഭ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്.
The first thing which I want you to ask is,
ഒന്നാമതായി നിങ്ങൾ ചോദിക്കേണ്ടത്,
Will you allow the Holy Spirit to direct your paths?
നിങ്ങളുടെ വഴികളെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമോ?
Will you allow the Holy Spirit to direct your thinking?
നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ, നടത്തുവാൻ നിങ്ങൾ അനുവദിക്കുമോ?
Will you allow the Holy Spirit to allow you to read the word as it is written?
ദൈവത്തിന്റെ വചനം അതായിരിക്കുന്ന നിലയിൽ വായിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയി പഠിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ, പ്രാർത്ഥിക്കുമോ?
If you have a desire of God in the new year, as we approach the new year, I want to be a fruitful person for you.
അടുത്ത ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തരുമ്പോൾ ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നുവോ?
I want to be an influence in the society.
ഈ സമൂഹത്തിലെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളവനായി, സ്വാധീനമുള്ളവനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to impact some people for you.
ചില ജീവിതങ്ങളെ ദൈവത്തിനു വേണ്ടി ഇംപാക്ട് ചെയ്യുവാൻ, സ്വാധീനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to allow your spirit to work in my heart.
എന്റെ ജീവിതത്തിൽ, എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
If you have that desire, lift your hands.
അങ്ങനെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക.
Don't look at anybody else.
മറ്റുള്ളവരെ നോക്കണ്ട.
This is you and God.
ദൈവവും നിങ്ങളുമായിട്ടുള്ള ഒരു ഉടമ്പടി.
God wants a transformed living in this world.
നാം വ്യത്യസ്തരായി ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Keep your hands lifted for a few seconds.
കരങ്ങളെ ഉയർത്തി പിടിക്കാം.
God is going to bless you. God is going to touch you for this decision. God is going to make it possible that you will be a blessing in the life of some people that you never imagined possible.
നാം ഉദ്ദേശിക്കാത്ത നിലയിൽ നാം ചിന്തിച്ചിട്ടില്ലാത്ത ചില ജീവിതങ്ങളിൽ നാം സന്തോഷവും അനുഗ്രഹവുമായി തീരുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും.
God wants to take our life and turn it around and make it 100% and 100-fold impactful in the society.
ദൈവം നമ്മുടെ ജീവിതങ്ങളെ അവന്റെ കരങ്ങളിൽ എടുത്ത് 100% വ്യത്യസ്തമാക്കി 100 times ഉപയോഗമുള്ളവരാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു.
Once again reach out to heaven with that hand.
ദൈവത്തിന്റെ ദൈവസന്നിധിയിലേക്ക് ആ കരങ്ങളെ ഉയർത്താം.
Reach out to heaven with that hand.
സ്വർഗ്ഗത്തിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്താം.
And so say that God I want to follow you, hallelujah, as it is written in the word.
നമുക്ക് പറയാം ദൈവമേ നിന്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അതുപോലെ തന്നെ നിന്നെ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം.
Please put your hands down.
കൈകൾ താഴ്ത്തിടാം.
God wants to touch and heal some people this morning.
ഇന്ന് പകലിലെ ചിലരെ ദൈവം തൊട്ട് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു.
Even though you are not called here and even though the servants of God do not put their hand upon you, the hand of the Spirit will be laid on you. Hallelujah.
നിങ്ങൾ മുൻപോട്ട് വരുന്നില്ല എങ്കിലും ദൈവദാസന്മാർ നിങ്ങളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും ദൈവത്തിന്റെ കരസ്പർശനം നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകും.